ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും ആവശ്യങ്ങളും അനുസരിച്ച് ഒരു GPA ഓസ്ട്രേലിയയിൽ കണ്ടെത്തിയത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിനായി ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരുൾപ്പെടെ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവരുമായി ഞാൻ സംസാരിച്ചു. സുഹൃത്തുക്കളിൽ നിന്ന് മാർഗനിർദ്ദേശം തേടിയാണ് പെർത്തിലുള്ള അഭിലാഷ് നന്ദനൻ GPA തെരഞ്ഞെടുത്തത്.
ഞങ്ങൾ പെർത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ കോളുടെ ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അപ്പം ഞങ്ങൾ അവരുടെ കൂടെയാണ് താമസിച്ചത്. അപ്പം ഞങ്ങൾ വീട് എടുത്തതും അതിൻ്റെ അടുത്ത് തന്നെയാണ് വീട് നോക്കിയതും. അപ്പം അവർ ഓൾറെഡി പോകുന്നൊരു GP സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോൾ ആ GP സെൻറ്റർ വീക്ക് ഡേയ്സിൽ 9 മണി വരെ ഉണ്ട്, അവർ വീക്കെൻഡ്സിലും ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആണ്, ഒരു 5-6 ഡോക്ടേഴ്സ് ഉണ്ട്. അവർക്ക് ലാബും ഫാർമസി എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സ് റെഫർ ചെയ്താണ് GP സെൻറ്റർ എടുത്തത്.
ആദ്യം കണ്ടുകൊണ്ടിരുന്ന GPക്ക് പകരം മലയാളിയായ GPയിലേക്ക് അടുത്തിടെ അഭിലാഷും കുടുംബവും മാറുകയുണ്ടായി. മാതൃഭാഷയിൽ GPയോട് സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
ഞങ്ങൾ ഇവിടെ തന്നെ തുടരാനാണ് താല്പര്യം, കാരണം കുറച്ചും കൂടി പുള്ളിക്കാരി നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടി അറിയാം, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ പുള്ളിക്കാർക്ക് കൂടുതൽ സാധിക്കും. നമ്മൾ ചില വാക്കുകൾ അല്ലെ ചില കാര്യം, ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ അവരോട് കൺവേ ചെയ്യാൻ എളുപ്പം നമ്മുടെ ഭാഷ സ്വന്തം ഭാഷയിലായിരിക്കുമ്പോഴാണല്ലോ. പിന്നെ പിള്ളേരാണെങ്കിലും മലയാളം സംസാരിക്കുന്നതും കാര്യം അവർ ഇംഗ്ലീഷ് ഒന്ന് അറിയാമെങ്കിൽ പോലും പിള്ളേരോടാണെങ്കിലും അവർക്ക് മലയാളം കേൾക്കുമ്പോൾ അവർക്കൊരു അവർ കുറച്ചുകൂടെ കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യും. പിന്നെ നമ്മുടെ സംശയങ്ങൾ നമുക്ക് ചോദിക്കാൻ കുറച്ചും കൂടി ഒരു ഫ്രീഡം തോന്നും നമ്മുടെ ആൾക്കാരാകുമ്പം. ഇപ്പം നമുക്കറിയാത്തൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് നമുക്ക് ഒരു ഇത് ചെയ്ത് നോക്കിപ്പോൾ ഒരു അൾട്രാസൗണ്ട് ചെയ്യണം, നമുക്കൊരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം, നോക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നൊരു സാർ ഡോക്ടർ അടുത്ത് പോകും പറയുമ്പോൾ അയാൾ എങ്ങനെ എടുക്കും എന്നൊക്കെ അറിയത്തില്ല. പക്ഷെ നമുക്ക് പരിചയമുള്ള ഡോക്ടറാകുമ്പം നമുക്ക് സജഷൻസ് വെക്കാം, ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ, ഇത് 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 ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു സജഷൻ ചോദിക്കാം അവരോട്. അപ്പം അവരത് ആ രീതിയിൽ എടുക്കുള്ളൂ.
അതേസമയം മെൽബണിലുള്ള അരുൺ സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ബൾക്ക് ബില്ലിംഗ് ആയിട്ടുള്ള സേവനങ്ങളും സമീപത്ത് GPA കാണുവാൻ കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടുന്നു.
ഞാൻ ഓസ്ട്രേലിയ വന്നിട്ട് 10 വർഷത്തോളമായി. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്ത് ഞങ്ങൾ ഏകദേശം 5 വർഷത്തോളം താമസിച്ചിരുന്നു. അപ്പം ഞങ്ങൾ അന്ന് ഏറ്റവും തൊട്ടടുത്തുള്ള GP ക്ലിനിക്ക് ഞങ്ങൾ നോക്കി, ഞങ്ങൾ അങ്ങനെ അവിടുത്തെ GPA കാണാനിടയായി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ബൾക്ക് ബിൽഡിംഗ് ആണോ എന്നും കൂടി ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങൾ നിലവിൽ കാണുന്ന GP തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പം ഞങ്ങൾക്ക് തമിഴ് നമുക്ക് അത്ര വശമില്ലാണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മൾ ഇപ്പം അവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭാഷ നമുക്കൊരു ഘടകമല്ലായിരുന്നു. നമ്മൾ അതിനേക്കാളുപരി ഇപ്പം നമ്മളൊരു GP എടുത്ത് പോകുമ്പം അവർ നമ്മളോട് പെരുമാറുന്ന രീതി, വെൽക്കമിങ് ഇതൊക്കെ ആയിരുന്നു ഞങ്ങളെ കൂടുതൽ ആകർഷിച്ചത്.
മെൽബണിലുള്ള വുഡി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി ഒരു GPയെ തന്നെ കാണാൻ കഴിയുക എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഇപ്പൊ ഞാൻ ചെയ്തതെന്ന് വെച്ചാല് ഇപ്പൊ പുതിയ സ്ഥലത്തോട്ട് മാറിയപ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഉള്ള ഓൾറെഡി താമസിച്ചവര് അവരേതാണ് GPയെ ഇപ്പൊ കാണുന്നുള്ള ഞാൻ അവരോട് ചോദിച്ചു. എന്നിട്ട് ആ ഒരു മെഡിക്കൽ സെന്ററിൽ തന്നെയാണ് ഞാൻ ഇപ്പൊ പോകുന്നത്. എന്നാ പോലും ഇൻ കേസ് എന്തെങ്കിലും ഒരു മേജർ ഇഷ്യൂസ് ഞങ്ങൾക്ക് വരുവാണെങ്കിൽ ഞങ്ങൾ വീണ്ടും എത്ര ദൂരമാണെങ്കിലും പഴയ GP തന്നെയായിരിക്കും കാണാൻ പോകുന്നത്. കാരണം നമുക്ക് ആ ലെവൽ ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് അവിടെ പോയാല് അവർക്ക് ഇത്രയും നാളും ഒരു 5-6 വർഷമായിട്ട് നമ്മൾ അവിടെ അവരുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ഫാമിലി GP ആകുമ്പോഴത്തേക്കും അവർക്കും അറിയാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററിയും നമുക്കും അവരുമായിട്ടുള്ള കംഫർട്ടബിൾ ഉണ്ട്. ഇപ്പൊ ഒരു പുതിയ GPയെ കാണുവാണെങ്കിൽ ആദ്യം തൊട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം, എന്തുമാത്രം അവരത് ഉൾക്കൊള്ളും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. സാധാരണ ഒരു പനിയോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ലോക്കലായിട്ടുള്ള ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും മേജർ ആയിട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ എന്താണെങ്കിലും പഴയ GPയെ തന്നെ ഞാൻ പോയി കാണത്തുള്ളൂ.
ആശുപത്രികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിരവധി വർഷങ്ങളായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് സിഡ്നിയിലുള്ള മനോജ് കൂക്കൾ. ഓസ്ട്രേലിയൻ ജീവിത രീതിയിൽ GP സെന്ററുകളുടെ പ്രവർത്തന സമയം പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
അധികം GPസും 5-6 മണിക്ക് ശേഷം അവൈലബിൾ അല്ല. അപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള കപ്പിൾസിന് GPയെ കാണണമെങ്കിൽ അവർ ആഫ്റ്റർ അവേഴ്സ് GP സെന്റേഴ്സ് അന്വേഷിച്ചും GPയെ കണ്ടുപിടിക്കുന്നവരുണ്ട്. അപ്പോൾ ആഫ്റ്റർ അവേഴ്സ് വർക്ക് ചെയ്യുന്ന GPയും ചിലവർ പ്രയോറിറ്റൈസ് ചെയ്ത് അവരടുത്ത് കണ്ടിന്യൂസ് ആയി പോകുന്നവരും ഉണ്ട്.
20 വർഷം മുൻപാണ് മനോജ് ഓസ്ട്രേലിയയിലെത്തിയത്. അന്ന് ഇവിടെ ഇന്ത്യൻ വംശജരായ GPമാർ തന്നെ കുറവായിരുന്നുവെന്ന് അദ്ദേഹം ഓർക്കുന്നു.
ഞാൻ ഓസ്ട്രേലിയയിൽ വന്ന സമയത്ത് ആദ്യം ഒരു ബൾക്ക് ബിൽഡിംഗ് മെഡിക്കൽ സെന്ററിൽ പോയി. അവിടെ പല GPസിന്റെ അടുത്തും ഞാൻ പോയിട്ടുണ്ട്. അപ്പം നമ്മളുടെ നമുക്കുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ആ പ്രോബ്ലംസ് ശ്രദ്ധിക്കാൻ ക്ഷമ കാണിക്കുന്ന ഒരു GP, അതുപോലെ തന്നെ നമ്മളോട് നമ്മളെ ഫാമിലി ആയിട്ടൊരു ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു GP, അതായിരുന്നു എൻ്റെ ഞാൻ GP സെലക്ട് ചെയ്യാനുള്ള മെയിൻ ഫാക്ടർ. ചില GPസിൻ്റെ അടുത്ത് നമ്മൾ പോയാൽ അവര് നമുക്ക് പറയാനുള്ള മുഴുവൻ കേൾക്കാൻ വരെ അവർക്ക് ക്ഷമയില്ല. പക്ഷെ ചിലര് നമ്മളെ കൂടെ ഇരുന്ന് നമ്മളുടെ പ്രോബ്ലംസ് മുഴുവൻ കേട്ട് ക്ഷമയോടെ കൂടി എല്ലാം ചെയ്ത്, അത് മാത്രമല്ല മെഡിക്കൽ സെന്റർ, ചില മെഡിക്കൽ സെന്റേഴ്സിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ എക്സ്റേ, അൾട്രാസൗണ്ട്, പാത്തോളജി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പം അതുപോലുള്ളൊരു സെന്ററിലൊരു ജി പി ആണ് ഞാനിപ്പോൾ ഫാമിലി ജി പി യൂസ് ചെയ്യുന്നത്. ഏകദേശം കഴിഞ്ഞ ഒരു 10-15 വർഷമായി സെയിം ജി പിന്റെ അടുത്താണ് ഞാൻ പോകുന്നത്. ഗ്രീക്ക് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഓസ്ട്രേലിയൻ ജി പി ആണ്. മലയാളി ജി പി ഞാനിവിടെ ഓസ്ട്രേലിയയിൽ വന്ന ഏകദേശം 20 വർഷത്തോളം. ആ സമയത്ത് മലയാളി ജി പിസിനെ ഒന്നും എനിക്ക് പരിചയമുണ്ടായിരുന്നില്ല. ഇന്ത്യൻ ജി പിസ് തന്നെ വളരെ കുറവായിരുന്നു ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത്.
അല്പം മുൻപേ സംസാരിച്ച വുഡി ചെറിയാൻ ഒരേ ജി പിയെ തന്നെ കാണുന്നതിന്റെ പ്രസക്തി ചൂണ്ടിക്കാണിച്ചിരുന്നു. എഡലേഡിലുള്ള ജി പി ആയി പ്രവർത്തിക്കുന്ന ഡോക്ടർ അനുരാഗ് പിള്ളൈ ഇതേക്കുറിച്ച് വിവരിക്കുന്നു.
പുതിയതായിട്ട് വരുന്ന ഇമിഗ്രൻസ് ഒക്കെ ആണെങ്കിൽ ഒരു ജനറൽ പ്രാക്ടീഷണറിനെ കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഒരു രീതിയല്ല ഇവിടുത്തെ രീതി. അപ്പോൾ പൊതുവെ ഒരു ഫാമിലി മെഡിസിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ആവശ്യം ഉണ്ടെങ്കിലും ജനറൽ പ്രാക്ടീഷണറിനെ കാണുക എന്നുള്ളതാണ്. ഈ ജനറൽ പ്രാക്ടീഷണർ ഇവിടെ പറയാൻ തന്നെ സ്പെഷ്യലിസ്റ്റ് ഇൻ യുവർ ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ് ജനറൽ പ്രാക്ടീഷണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ആർ എസ് ജി പി ഒക്കെ. അപ്പോൾ ഏത് കാര്യവും നമ്മൾ ജനറൽ പ്രാക്ടീഷണേഴ്സിനെ അടുത്ത് ചെല്ലുന്നു, പുള്ളിയാണ് പിന്നെ തീരുമാനിക്കുന്നത് ഇഫ് അവിടുന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് വിടുന്നു അങ്ങനത്തെ കാര്യങ്ങൾ. അതേപോലെ തന്നെ കുറെ പ്രിവെന്റീവ് കാര്യങ്ങളൊക്കെ ജനറൽ പ്രാക്ടീഷണേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ജനറൽ പ്രാക്ടീഷണറിനെ കാണുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ വല്ലപ്പോഴും പോയി ഒരാളെ കാണുമ്പോഴും പുള്ളിക്ക് നമ്മുടെ ഏത് ഡോക്ടറിനെ കാണുന്ന പുള്ളിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യത്തില്ല. അപ്പോൾ സ്ഥിരമായിട്ട് കാണുമ്പോഴത്തേക്കേ ഉള്ളൂ അങ്ങനത്തെ ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതും കാര്യങ്ങൾ എല്ലാ പ്രിവെന്റീവ് കെയറിലെ എല്ലാ ആസ്പെക്ട്സും നോക്കാൻ പറ്റുന്നതും.
ഒരു ജി പിയെ കാണുമ്പോൾ നിരവധി വിഷയങ്ങൾ ഒരുമിച്ച് അവതരിപ്പിക്കാതെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കുമെന്നുള്ള കാര്യമാണ് ഡോക്ടർ അനുരാഗ് പിള്ളൈ ചൂണ്ടിക്കാട്ടുന്നത്.
പുതിയൊരു ജനറൽ പ്രാക്ടീഷനെ കാണുമ്പോഴത്തേക്ക് അതിനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സും പിന്നെ ഓരോരുത്തർ പ്രതീക്ഷിക്കുന്ന അനുസരിച്ച് സമയം ചെലവാക്കാൻ പറ്റാതിരിക്കുകയും, കാരണം ഓരോ മെയിൻലി ഞാൻ കണ്ടേക്കുന്നത് നമുക്ക് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ ജനറൽ പ്രാക്ടീഷണറിനോട്, പക്ഷേ ജനറൽ പ്രാക്ടീഷണേഴ്സിന്റെ സമയം ടൈം സ്ലോട്ടഡ് ആണ്. അപ്പോൾ ആ പെർട്ടിക്കുലർ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ജനറൽ പ്രാക്ടീഷണറിനെ കാണാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ആണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ എംഫസൈസ് ചെയ്യണം, ആ ഒരു പെർട്ടിക്കുലർ കാര്യം സംസാരിക്കുക, എന്നിട്ട് പറഞ്ഞു വരും എനിക്ക് കുറച്ച് കാര്യങ്ങളോടുണ്ട്, വി കൻ ഡിസ്കസ് ഇറ്റ് ഇൻ ലേറ്റർ കൺസൾട്ടേഷൻ. അതൊരു നമ്മളൊരു അത് രണ്ടുപേർക്കും നല്ലതാണ്, അതൊരു നല്ലൊരു ജനറൽ പ്രാക്ടീഷണറും പേഷ്യന്റ് ബന്ധം ഉണ്ടാകാനുള്ള നല്ലൊരു ഒരു അതാണ്. കാരണം നമ്മൾ പുള്ളിയെയും റെസ്പെക്ട് ചെയ്യുന്നു, പേഷ്യനെ ജനറൽ പ്രാക്ടീഷണർ റെസ്പെക്ട് ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമ്മൾ ചിലപ്പോഴൊക്കെ കൺവീൻസ് ആയിരിക്കത്തില്ല പേഷ്യന്റിന് അടുത്ത് പോകുമ്പോൾ, നമ്മൾ എല്ലാ കാര്യം പറയാൻ പറ്റത്തില്ല.
ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്ന ആദ്യകാലങ്ങളിൽ പലരും ജി പിമാരുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതായി ഡോക്ടർ അനുരാഗ് പിള്ളൈ പറയുന്നു.
നമ്മളിപ്പോൾ ലോക്കൽ പോപ്പുലേഷനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവർ അത് ചെയ്യും, മീൻസ് അതിനെ ഫോളോ അപ്പ് ചെയ്യും. അതിന്റെ വരുന്ന ഇപ്പൊ 6 weeks കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കും. പക്ഷെ പൊതുവേ നമ്മുടെ നാട്ടുകാർ അങ്ങനെ ഒരു ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ്സിൽ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നു എനിക്ക്. ഇനീഷ്യലി വരുന്ന ആളുകളുടെ കാര്യം ഞാൻ പറഞ്ഞത്, പിന്നെ പൊതുവെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതൊക്കെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുന്ന ആളുകളുണ്ട്.
കുടിയേറി പാർക്കുന്നവർ ജി പി സേവനങ്ങളുടെ പ്രസക്തി മനസ്സിലാക്കുന്ന കാര്യത്തിൽ സമയമെടുക്കുന്ന കാര്യം തന്നെയാണ് ബെൻഡിഗോയിൽ ജി പി ആയി പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോൺ ബോബി പറയുന്നത്.
നമ്മുടെ ജി പി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മാതിരിയല്ല ഇവിടെ. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ജി പിയുടെ പ്രവൃത്തി. അപ്പൊ നമുക്കൊരു ജി പി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എനിക്ക് ചില ചെറിയ കാര്യം പറയാനുള്ളത് എന്നാ വെച്ചാൽ ജി പി എന്നുള്ള വാക്കിന്റെ അർത്ഥം പലർക്കും അറിയില്ല നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക്. ഞാനല്ല പറഞ്ഞ ജി പി എന്ന് നമ്മൾ എന്റെ ചെറുപ്പത്തിലും ജി പി എന്ന് ഉദ്ദേശിച്ചിട്ട് നമ്മൾ MBBS കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെയാണ് ജി പി എന്ന് പറയുന്നത്. അപ്പൊ ജി പി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യാലിറ്റി ആണെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. ജി പി ഇവിടെ ഓസ്ട്രേലിയയിൽ ഇവിടെ ജി പി ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മൂന്ന് ആദ്യം തന്നെ നമ്മുടെ ജി പി കോളേജിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യണം. അത് 3-4 കൊല്ലം നമ്മൾ രജിസ്ട്രാറായി ജോലി ചെയ്ത് ഒരാളുടെ കീഴിൽ ജോലി ചെയ്ത് ജി പി കോളേജിന്റെ എക്സാം ഉണ്ട്, ഫെലോഷിപ്പ് എക്സാം എന്ന് പറയും. അത് വളരെ ടഫായിട്ടുള്ള എക്സാമാണ്. 3 സെക്ടറായിട്ട് 3 ഭാഗമായിട്ടുമാണ് അതിന്റെ എക്സാം നടക്കുന്നത്. 2 തിയറി എക്സാം, 1 പ്രാക്ടിക്കലും. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് മിനിമം നാല് കൊല്ലത്തെ അല്ല ആറ് കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം ഇവിടെ ഓസ്ട്രേലിയൻ ജി പി ഇതാന്ന് വെച്ചാണ് ഈ ഫെലോഷിപ്പ് കിട്ടുന്നത്. ജി പി എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ സ്പെഷ്യലിസ്റ്റ് ഡിഗ്രി എന്നാദ്യം തന്നെ മനസ്സിലാക്കണം. അതായത് ഒരു ഗൈനക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്പെഷ്യലിസ്റ്റോ ഒരു ഫിസിഷ്യനോ അല്ല അതായത് ഓർത്തോപെഡിസ്റ്റോ എന്ന് പറയുന്ന അനന്ത സ്പെഷ്യലിസ്റ്റ് അതാണ് ഇമ്പോർട്ടൻ്റ്. പലർക്കും ധാരണയില്ല, പലരും ജി പി ആണ്. ജി പി എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ആദ്യം എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു ആള് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പലർക്കും നമ്മുടെ മനസ്സിൽ. പക്ഷെ അത് അങ്ങനെയല്ല, ഇറ്റ് ഈസ് എ ഫാമിലി ഫിസിഷ്യൻ, ജനറൽ പ്രാക്ടീഷണർ, ഇറ്റ് ഈസ് എ സ്പെഷ്യലിസ്റ്റ്. ആൻഡ് യു ഹാവ് ടു ബി എ മെമ്പർ ഓഫ് ഫെലോ ഓഫ് റോയൽ കോളേജ് ഓഫ് ജനറൽ ഫിസിഷ്യൻ എന്ന് പറയുന്ന കോളേജിന്റെ മെമ്പർ, അതിൽ മെമ്പർഷിപ്പ് വേണം.
ജി പിയുടെ സഹായം വിവിധ കാര്യങ്ങളിൽ ആവശ്യമാണെന്നുള്ള കാര്യവും ഡോക്ടർ ജോൺ ബോബി പറയുന്നു.
പിന്നെ എല്ലാ കാര്യങ്ങളിലും ജി പിയുടെ സഹായം വേണ്ടി, ഈവൻ ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മുടെ ഹെൽത്ത് സംബന്ധമായ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ സ്കൂളിൽ ചേർത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജി പിയുടെ ഇത് അത് വേണം. ആദ്യം തന്നെ അത് വരുമ്പോൾ അതാണ് കുട്ടികളെ ചേർക്കാനുള്ള കാര്യത്തിലാണ് ജി പിനെ സമീപിക്കുന്നത്. ഇവിടെ ചെല്ലുമ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം തന്നെ അവർ ചോദിക്കും നാട്ടിലെടുക്കുന്ന ഇമ്മ്യൂണൈസേഷനും അതെല്ലാം ശരിക്കും ഇവിടെ അത് ഒതന്റിഫൈ ചെയ്ത് കൊണ്ടുവരണം. അതായത് ഓസ്ട്രേലിയൻ ലെവൽ അനുസരിച്ചുള്ള ഇമ്മ്യൂണൈസേഷൻ എടുത്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി.
ഇതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ സ്പെഷ്യലിസ്റ്റുമാരായ ജി പിമാരെ കണ്ടെത്തുന്നത് സഹായിക്കുമെന്നും അദ്ദേഹം പറയുന്നു.
ഈ ജി പികൾ തന്നെ പലരും പല ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുന്ന് വന്ന ചില ജി പികൾ സർജന്മാരായിട്ട് ചെയ്തിരുന്ന ആൾക്കാരായിരിക്കും. ഒരു 10-15 കൊല്ലം സർജറി ചെയ്തിട്ടായിരുന്നു ഇവിടെ വന്ന് ജനറൽ പ്രാക്ടീസ് നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സർജറികളൊന്നും ചെയ്യാൻ ഏറ്റവും നല്ലത് അവരായിരിക്കും. അവർ വെച്ചായിരിക്കും വെരി കോൺഫിഡൻറ്റ്. അപ്പൊ നമുക്ക് ആ സ്ഥലത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പൊ ഒരു റീജിയൻ മാനേജർ ഇപ്പൊ അവിടെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ഹൂസ് ഹാവിംഗ് മച്ച് എക്സ്പീരിയൻസ്, ഇപ്പൊ സർജറികൾ എക്സ്പീരിയൻസ്. നമ്മൾ ചില ആൾക്കാർ ഫിസിഷ്യൻ ആയിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ടായിരിക്കും ഇവിടെ വന്നിട്ട് ജി പി ആയി മാറുന്നത്. പക്ഷെ നാട്ടിൽ എം ഡി എല്ലാം എടുത്ത് നല്ല ഹോസ്പിറ്റലെല്ലാം ഫിസിഷ്യൻ ഉള്ള ഡയബറ്റോളജിസ്റ്റ് ആയി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ആയിരിക്കും. ഇവിടെ വന്നിട്ട് അവർ ജി പി ആയിട്ടൊന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഫിസിഷ്യൻ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി അവരെ അധികം എക്സ്പെക്ടേഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ അതേമാതിരി ഗൈനക്കോളജി, ഗൈനക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഗൈനക്കായിട്ട് വർക്ക് ചെയ്തിരുന്നിട്ട് ഇവിടെ വന്നിട്ട് ജി പി ആയിട്ട്. അപ്പൊ അവരെല്ലാം നമ്മുടെ കുട്ടികളുടെ ഡോക്ടറായിരിക്കും പലരും.
ഇത്തരത്തിൽ ഓസ്ട്രേലിയൻ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജി പി സേവനങ്ങൾ. അതുകൊണ്ട് തന്നെ ഓരോ കുടുംബത്തിന്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ജി പിയെ കണ്ടെത്തുന്നത് വളരെ പ്രസക്തവുമായിട്ടുള്ള കാര്യമാണ്.